ജിമ്മി ഏക്കിൻ എഴുതുന്ന ലേഖനം ന്യൂ ഏജ് വിശ്വാസി മാർപ്പാപ്പയെ കണ്ടുപിടിച്ച റൂട്ട് മാപ്പ്. ടെക്സസിലാണ് ഞാൻ ജനിച്ചത്, വളർന്നത് അർക്കൻസാസിലും. 5-6 വയസ്സ് പ്രായമാകും വരെ മാതാപിതാക്കൾ എന്നെയും കൂട്ടി അടുത്തുള്ള ഒരു ക്രൈസ്തവ ദേവാലയത്തിൽ പോകുമായിരുന്നു. പിന്നെ ആ ശീലം നിർത്തി. എന്നാൽ ഞാൻ മതവിശ്വാസത്തിൽ താല്പര്യമുള്ള ആളായിരുന്നു. കൃത്യം ഓർക്കുന്നില്ലെങ്കിലും ഏതാണ്ട് 14 വയസ്സായ സമയത്ത് ഞാൻ ബൈബിൾ വായിക്കാൻ തുടങ്ങി. എന്നാൽ അവസാന കാലങ്ങളെക്കുറിച്ചുള്ള ഭാഗങ്ങൾ എന്ന് തോന്നിയവ മാത്രമാണ് വായിച്ചത്. എന്നാൽ അതെല്ലാം വായിച്ചപ്പോഴാകട്ടെ എനിക്കാകെ ഭയമായി. ബൈബിളിൽ ഉടനീളം വിവരിക്കുന്ന അതിശയകരമായ ദൈവകൃപയുടെയും കാരുണ്യത്തിൻ്റെയും സന്ദേശങ്ങൾ ഞാൻ വായിച്ചതുമില്ല. അതോടെ ഞാൻ എൻ്റെ മതവിശ്വാസത്തിൻ്റെ അടുത്ത തലമെന്നോണം ന്യൂ ഏജ് പ്രസ്ഥാനത്തിലേക്ക് കടന്നു. അതിലേക്ക് നീങ്ങാൻ കാരണം മറ്റൊന്നുമായിരുന്നില്ല. ന്യൂ ഏജ് വിശ്വാസമനുസരിച്ച് നരകം എന്നൊന്നില്ല. അതേസമയം തന്നെ ക്രൈസ്തവരോട് എനിക്ക് വല്ലാത്ത ഇഷ്ടക്കേടും തോന്നിത്തുടങ്ങി. ആരെങ്കിലും ക്രൈസ്തവീകമായ പെരുമാറ്റ രീതികൾ എന്തെങ്കിലും കാണിച്ചാൽ പോലും അതെന്നെ കോപാകുലനാക്കും. അപ്പോഴാണ് മറ്റൊരു ട്വിസ്റ്റ് ഉണ്ടായത്. ക്രൈസ്തവനെന്ന് തോന്നിപ്പിക്കാത്ത ഒരു ക്രൈസ്തവ പ്രസംഗകനെ TV കണ്ടു. ഞാൻ ആ മനുഷ്യനിലൂടെ ക്രൈസ്തവീകതയിൽ ആകൃഷ്ടനായി. അത് നിമിത്തം ന്യൂ ഏജ് വിശ്വാസം തെറ്റാണെന്ന് വ്യക്തമായി ബോധ്യപ്പെട്ടു. 6 മാസത്തോളം ആ പ്രസംഗങ്ങൾ കേട്ടതിനു ശേഷം നേരിൽ കാണുകയും അദ്ദേഹത്തിന്റെ സഭയിൽ ചേരുകയും ചെയ്തു. പെന്തക്കോസ്ത് വിശ്വാസത്തിൽ നിന്നും പിന്നീട് പ്രൊട്ടസ്റ്റന്റ് വിശ്വാസത്തിലേക്ക് മാറിയ ഡോക്ടർ ജീൻ സ്കോട്ട് ആയിരുന്നു എന്നെ സ്വാധീനിച്ച ആ മനുഷ്യൻ. എന്നാൽ കുറച്ചുനാൾ കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾക്കെല്ലാം മാന്ദ്യം സംഭവിച്ചതോടെ ഞാൻ മറ്റൊരു മേച്ചിൽപ്പുറം തേടിപ്പോയി. അങ്ങനെയാണ് ഒരു വ്യവസ്ഥാപിത സഭയായ അമേരിക്കൻ പ്രസ്ബിറ്റേറിയൻ ചർച്ചിൽ അംഗമായത്. ജീൻ സ്കോട്ടിനാൽ ആകർഷിക്കപ്പെട്ടതിനെ തുടർന്ന് ഞാൻ തിയോളജി ഗ്രന്ഥങ്ങളുടെ വായനക്കാരനായി മാറിയിരുന്നു. മുഴുവൻ സമയ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുക എന്നതായിരുന്നു എന്റെ ആഗ്രഹം. എന്നാൽ അതിനിടയിൽ മറ്റൊന്ന് കടന്നുവന്നു, പ്രണയ വിവാഹം. ന്യൂ ഏജ് പെൺകുട്ടി. ക്രൈസ്തവനായി തീർന്ന് അധികം താമസിയാതെ ഒരു പാർട്ടിയിൽ വെച്ച് ഒരു പെൺകുട്ടിയെ കണ്ടുമുട്ടി, റെനി ഹംഫ്രി. അവൾ ജന്മം കൊണ്ട് കത്തോലിക്കയായിരുന്നെങ്കിലും പുനർജന്മം പോലുള്ള ന്യൂ ഏജ് വിശ്വാസങ്ങൾ പുലർത്തിയിരുന്ന ആളായിരുന്നു. എന്നെപ്പോലെ തന്നെ വായനയിൽ അതീവ താല്പര്യം, പക്ഷേ ചരിത്രവും സാഹിത്യവും ഇഷ്ടവിഷയങ്ങൾ. പക്ഷേ ഒരു കുറവ് അവളെ എപ്പോഴും അലട്ടി, അനാരോഗ്യം. ഡോക്ടർമാരെയും സൂചിയെയും അവൾക്ക് പേടിയായതിനാൽ ചികിത്സയ്ക്ക് പോകാൻ മടിയായിരുന്നു. പ്രധാന രോഗം വൻകുടലിലെ വ്രണങ്ങളായിരുന്നു. നട്ടലിനെ താങ്ങുന്ന മസിലുകളെ അത് ദുർബലപ്പെടുത്തുകയും അതുനിമിത്തം നട്ടലിന് സമീപമുള്ള ഞരമ്പുകളെ അമർത്തുകയും ചെയ്തതിനാൽ കാൽ വരെ നീളുന്ന കടുത്ത വേദന അവളെ അസഹ്യപ്പെടുത്തും. പലപ്പോഴും നടക്കാൻ പോലും സാധിക്കില്ല. അതിനാൽ തന്നെ 23 വയസ്സിൽ തന്നെ അവൾക്ക് പ്രായമായവർ ഉപയോഗിക്കുന്ന വാക്കർ ഉപയോഗിക്കേണ്ടി വന്നു. പക്ഷേ അതൊന്നും എനിക്ക് പ്രശ്നമായിരുന്നില്ല. എങ്കിലും വിവാഹിതരാകും മുമ്പ് 2 കാര്യങ്ങൾ എനിക്ക് ശരിയാക്കേണ്ടിയിരുന്നു, അവളുടെ ന്യൂ ഏജ് വിശ്വാസവും അതോടൊപ്പം കത്തോലിക്ക താല്പര്യങ്ങളും. റെനി വായനയിൽ തൽപരയായിരുന്നതിനാൽ പുനരവതാരത്തെക്കുറിച്ചുള്ള ക്രൈസ്തവ പുസ്തകം അവൾക്ക് വായിക്കാൻ നൽകി. അത് വായിച്ചപ്പോൾ തന്നെ പുനരവതാരമെന്ന സങ്കല്പത്തിലെ തെറ്റ് അവൾ തിരിച്ചറിഞ്ഞു. അത് കൊള്ളാം എന്നെനിക്ക് തോന്നി. പുസ്തകമാണല്ലോ റെനിയെ ന്യൂ ഏജ് വിശ്വാസങ്ങളിൽ നിന്നും പിന്തിരിപ്പിച്ചത്. അതിനാൽ കത്തോലിക്ക താല്പര്യങ്ങളിൽ നിന്ന് പിന്തിരിപ്പിക്കാനും ആ വഴി തന്നെ പോകാമെന്ന് ഞാൻ കരുതി. വത്തിക്കാനെ മോശമായി ചിത്രീകരിക്കുന്ന ഒരു പുസ്തകമാണ് ഞാൻ റെനിക്ക് നൽകിയത്. അത് വായിച്ചതിനു ശേഷം അവൾ സ്വയം കത്തോലിക്ക എന്ന് വിശേഷിപ്പിക്കുന്നത് നിർത്തി. പകരം ആംഗ്ലിക്കൻ സഭയോട് ചായ്വ് പുലർത്താൻ തുടങ്ങി. കത്തോലിക്ക രീതികളിൽ നിന്ന് അവളെ പൂർണ്ണമായും മാറ്റാൻ കഴിഞ്ഞില്ലെങ്കിലും എനിക്ക് തൽക്കാലം അത് മതിയായിരുന്നു. അവൾ പതുക്കെ പ്രൊട്ടസ്റ്റന്റ് ഇവാഞ്ചലിക്കൽ വിശ്വാസത്തിലേക്ക് മാറിക്കൊള്ളുമെന്ന് കരുതി. അങ്ങനെ 1988 അവളുടെ ആംഗ്ലിക്കൻ വിശ്വാസ കാലത്ത് റെനിയും ഞാനും വിവാഹിതരായി. പക്ഷേ വിവാഹം കഴിഞ്ഞ് അധികം താമസിയാതെ അവൾ കത്തോലിക്ക വിശ്വാസത്തിലേക്ക് മടങ്ങി. അത് ഇവാഞ്ചലിക്കൽ ശുശ്രൂഷകനാകണം എന്ന എന്റെ പദ്ധതിക്ക് വലിയൊരു അടിയായിപ്പോയി. ഈയൊരു പ്രശ്നമൊഴിച്ചാൽ ഞങ്ങളുടേത് ഒരു സന്തുഷ്ട ദാമ്പത്യമായിരുന്നു. റെനി ഒരു സത്യം കണ്ടുപിടിച്ചപ്പോൾ കാര്യങ്ങൾ അല്പം മോശമായത് എനിക്ക് മുമ്പേ തന്നെ അറിയാമായിരുന്ന ഒരു സത്യം റെനി കണ്ടുപിടിച്ചതോടെയാണ്. അത് മറ്റൊന്നുമായിരുന്നില്ല, കത്തോലിക്ക പ്രബോധനമനുസരിച്ച് ഞങ്ങളുടെ വിവാഹം സാധുവല്ല. അതിനാൽ തന്നെ റെനിക്ക് കത്തോലിക്ക സഭയിൽ വിശുദ്ധ കൂദാശകൾ സ്വീകരിക്കാൻ സാധിക്കുമായിരുന്നില്ല. പക്ഷെ അവൾക്കെന്നെ ഉപേക്ഷിക്കാനും വയ്യ. ഞാനാകട്ടെ കത്തോലിക്ക സഭ പറയും പോലെ വിവാഹമെന്ന കൂദാശ സ്വീകരിക്കാൻ തയ്യാറുമല്ല. ഡ്രൈവിംഗ് ലൈസൻസ് ഇല്ലാത്ത റെനിയെ ഞായറാഴ്ചകളിൽ പോലും കത്തോലിക്ക ദേവാലയത്തിൽ വിടാൻ ഞാൻ തയ്യാറാകാതിരുന്നതും ഞങ്ങൾക്കിടയിൽ അസ്വസ്ഥതയായി വളർന്നു. പക്ഷെ കാര്യങ്ങൾ പതുക്കെ മാറാൻ തുടങ്ങി. ക്രൈസ്തവ വിശ്വാസം സ്വീകരിച്ചതു മുതൽ ഞാൻ ദൈവശാസ്ത്രത്തിൽ നല്ല താല്പര്യം പുലർത്തിയിരുന്നു. പക്ഷെ എന്നെ പ്രശ്നത്തിലാക്കുന്ന ചില കാര്യങ്ങൾ ഞാൻ ബൈബിളിൽ കണ്ടെത്താൻ ആരംഭിച്ചു. പാപങ്ങൾ മോചിക്കാനും ബന്ധിക്കാനും അപ്പസ്തോളന്മാർക്ക് നൽകപ്പെട്ട അധികാരം 16:18 പാപങ്ങൾ മോചിക്കാനുള്ള അവരുടെ അധികാരം യോഹന്നാൻ 20:21-23 തുടങ്ങിയ വചനഭാഗങ്ങളൊന്നും എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് എനിക്കറിയില്ലായിരുന്നു. പഠനം തുടർന്നപ്പോൾ കുമ്പസാരം എന്ന വിശുദ്ധ കുദാശയെക്കുറിച്ച് കത്തോലിക്കർ പറയുന്നത് സത്യമാണെന്ന് എനിക്ക് അംഗീകരിക്കേണ്ട അവസ്ഥയായി. ഞാൻ പോയിക്കൊണ്ടിരുന്ന ആരാധനാലയത്തിൽ നിന്നും സകുടുംബം കത്തോലിക്ക വിശ്വാസത്തിലേക്ക് മാറിയ ലിയോൺ ഹോംസിന്റെ പ്രബന്ധവും അങ്ങനെയൊരു നിഗമനത്തിലെത്താൻ എന്നെ പ്രേരിപ്പിച്ചു. മറിയത്തെക്കുറിച്ച് അദ്ദേഹം എഴുതിയ പ്രബന്ധം മുമ്പൊരിക്കൽ എനിക്ക് അയച്ചു തന്നപ്പോൾ അതിലെ എല്ലാ വാദങ്ങളെയും എതിർത്ത് തോൽപ്പിക്കാൻ എനിക്ക് കഴിയുമെന്നാണ് ഞാൻ ചിന്തിച്ചത്. പക്ഷേ ഒരു ഗണ്ണിക എന്നെ കുഴപ്പിച്ചു. ഇവാഞ്ചലിക്കൽ സഹോദരങ്ങൾ എതിർക്കുന്ന കത്തോലിക്ക വിശ്വാസങ്ങളെല്ലാം തിരുവചനത്തെ മുഖവിലക്കെടുത്തുകൊണ്ട് രൂപപ്പെട്ടവയാണ്. അതെനിക്ക് ആശ്ചര്യമായിരുന്നു. കത്തോലിക്കർ തിരുവചനത്തെ മുഖവിലക്കെടുക്കുകയോ ഇല്ലെന്നാണ് ഞാൻ ധരിച്ചിരുന്നത്. ആ ധാരണ ചോദ്യം ചെയ്യപ്പെടുകയാണ്. ഏറ്റവും അധികം വിറപ്പിച്ച യാഥാർത്ഥ്യം, പതുക്കെ യേശുവിൻ്റെ ശരീര രക്തങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വചനഭാഗങ്ങൾ യോഹന്നാൻ 6:53, ലൂക്ക 22:19, യോഹന്നാൻ 3:5 എന്നിവ വിശദമായി പഠിച്ച് അവയെക്കുറിച്ചുള്ള കത്തോലിക്കാ പഠനങ്ങൾ ശരിയാണെന്ന് തിരിച്ചറിഞ്ഞു. ജ്ഞാനസ്നാനത്തെക്കുറിച്ചുള്ള റോമ 6:3, 1 Petrus 3:21 വചനഭാഗങ്ങൾ പഠനത്തിന് വിധേയമാക്കി. പാപമോചന അധികാരത്തെക്കുറിച്ച് പറയുന്ന യോഹന്നാൻ 20:23 വചനം ആഴത്തിൽ പഠിച്ചു. എല്ലാത്തിനും നാന്ദിയായി നീ പത്രോസാണ്, ഈ പാറമേൽ എൻ്റെ സഭ ഞാൻ സ്ഥാപിക്കും. മത്തായി 16:18 എന്ന വചനവും പഠനവിധേയമാക്കി. എൻ്റെ പല ചിന്തകളും തെറ്റാണെന്ന് മനസ്സിലായി തുടങ്ങിയിരുന്നു. ഏറ്റവും അധികം എന്നെ വിറപ്പിച്ച കാര്യം സഭയുടെ ദൈവശാസ്ത്രം ബൈബിളിന്റെ അക്ഷരാർത്ഥത്തിലുള്ള വ്യാഖ്യാനത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണ് എന്നതാണ്. മാത്രവുമല്ല, സോളാ ഫിദേ, സോളാ സ്ക്രിപ്തൂറ എന്നീ പ്രൊട്ടസ്റ്റന്റ് പ്രബോധനങ്ങളിലും പ്രശ്നങ്ങളുണ്ടെന്ന് എനിക്ക് വ്യക്തമായി. കൂദാശകളെക്കുറിച്ചുള്ള സഭാപ്രബോധനം സാധൂകരിക്കുന്ന വചനഭാഗങ്ങൾ ബൈബിളിൽ ഉടനീളം ഞാൻ കണ്ടു. ഏറ്റവും ശ്രദ്ധേയമായ ഭാഗം രക്തസ്രാവക്കാരി സ്ത്രീയുടേതായിരുന്നു. അവൾ യേശുവിനെക്കുറിച്ച് കേട്ടിരുന്നു. ജനക്കൂട്ടത്തിനിടയിലൂടെ അവൾ അവൻ്റെ പിന്നിൽ ചെന്ന് വസ്ത്രത്തിൽ സ്പർശിച്ചു. അവൻ്റെ വസ്ത്രത്തിലൊന്ന് തൊട്ടാൽ മാത്രം മതി, ഞാൻ സുഖം പ്രാപിക്കും എന്നവൾ വിചാരിച്ചിരുന്നു. തൽക്ഷണം അവളുടെ രക്തസ്രാവം നിലച്ചു. താൻ രോഗവിമുക്തയായിരിക്കുന്നുവെന്ന് അവൾക്ക് ശരീരത്തിൽ അനുഭവപ്പെട്ടു. അവൻ അവളോട് പറഞ്ഞു, മകളെ, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. സമാധാനത്തോടെ പോവുക, വ്യാധിയിൽ നിന്നും വിമുക്തയായിരിക്കുക. മാർക്കോസ് 5:27-33. ഈ വചനഭാഗം കൂദാശ എന്ന തത്വത്തിന്റെ എല്ലാ ഘടകങ്ങളും ഉൾക്കൊള്ളുന്നു. ആ സ്ത്രീയുടെ വിശ്വാസം സ്പർശ്യമായ ഭൗതിക ഘടകം, പിന്നെ ഈശോയിൽ നിന്ന് ശക്തി പുറപ്പെടുന്നതും. ഇങ്ങനെ തന്നെയാണ് കൂദാശകൾ പ്രവർത്തിക്കുന്നത്. വെള്ളം, തൈലം, അപ്പം, വീഞ്ഞ്, കൈവപ്പ് തുടങ്ങിയ തൊട്ടനുഭവിക്കാവുന്ന കാര്യങ്ങൾ വിശ്വാസത്തിൽ നാം സ്വീകരിക്കുന്ന അവിടുത്തെ കൃപയുടെ മാധ്യമങ്ങളായി ദൈവം ഉപയോഗിക്കുന്നു. നാം ആത്മീയ സൃഷ്ടികൾ മാത്രമല്ല ഭൗതിക സൃഷ്ടികളും കൂടിയായതിനാൽ ദൈവം തൻ്റെ കൃപയുടെ ആത്മീയ ദാനങ്ങൾ ഭൗതികമായ മാധ്യമങ്ങളിലൂടെ നമുക്ക് തരുന്നു. പിന്നീട് എനിക്ക് മനസ്സിലായി, നവീകരണം എന്ന പേരിൽ സഭയിൽ നിന്നും വേർപിരിഞ്ഞു പോയി പ്രൊട്ടസ്റ്റന്റ് സഭകളുടെ രൂപീകരണത്തിന് കാരണക്കാരനായ മാർട്ടിൻ ലൂതർ പോലും ഇത് അംഗീകരിച്ചിരുന്നു എന്ന്. ബൈബിൾ മാത്രം മതി എന്ന പഠനത്തിനും പല പ്രശ്നങ്ങളുണ്ട്. ബൈബിൾ നിയത രൂപത്തിലായത് അതിലേതൊക്കെ പുസ്തകങ്ങളാണ് ഉൾപ്പെടുത്തേണ്ടത് എന്ന് തീരുമാനിക്കപ്പെട്ടപ്പോഴാണല്ലോ. അവസാനത്തെ അപ്പസ്തോലനും മരിച്ച് 300 വർഷങ്ങളോളം കഴിഞ്ഞിട്ടാണ് ബൈബിളിന്റെ കാനൻ അന്തിമ രൂപത്തിലായത്. അതിന് സഭയുടെ അധികാരം ആവശ്യമാണെന്നത് നിസ്തർക്കമാണ്. ഇന്നും സഭ തന്റെ അധികാരം ഉപയോഗിച്ച് വ്യത്യസ്തവും കാലാനുസൃതവുമായ കാര്യങ്ങളിൽ നിർണായക തീരുമാനങ്ങൾ എടുക്കുന്നു. മറിയത്തെക്കുറിച്ചുള്ള ലിയോണിന്റെ പ്രബന്ധം വായിച്ച് 1-2 വർഷം കഴിഞ്ഞപ്പോൾ മത്തായി 16:10 ആധാരമാക്കി പാപ്പായെക്കുറിച്ചൊരു കത്തോലിക്ക ഗ്രന്ഥകാരൻ രചിച്ച പുസ്തകം ഞാൻ വായിച്ചു. ഈ വചനഭാഗത്ത് യേശു പറയുന്നു, നീ പത്രോസാണ്, ഈ പാറമേൽ എൻ്റെ സഭ ഞാൻ സ്ഥാപിക്കും. മത്തായി 16:18. അതുവരെയും യേശു ക്രിസ്തുവാണെന്ന വെളിപാടിന്മേലാണ് സഭ സ്ഥാപിക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിരുന്നത്. ആ വാദം ശക്തമായി തെളിയിക്കാനും എനിക്ക് കഴിയുമായിരുന്നു. എന്നാൽ എൻ്റെ കണ്ണുകൾ ആ ഭാഗം സ്കാൻ ചെയ്തപ്പോൾ ആദ്യമായി ആ വാക്യത്തിൻ്റെ ഘടന ഞാൻ പരിശോധിച്ചു. ജീവിതം മാറ്റിമറിക്കാൻ കാരണമാകുന്ന പഠനമാണെന്നറിയാതെ ഞാൻ അതിനെക്കുറിച്ച് പഠിക്കാനും വിശകലനം ചെയ്യാനും തുടങ്ങി. അമേരിക്കയിൽ നിന്നുള്ള കത്തോലിക്ക അപ്പോളജിസ്റ്റും ഗ്രന്ഥകാരനും പ്രസംഗകനും പോഡ്കാസ്റ്റ് അവതാരകനുമാണ് ജിമ്മി ഏക്കിൻ. യൂട്യൂബ് ചാനലിലൂടെ കത്തോലിക്ക പ്രബോധനങ്ങൾ ആകർഷകമായി അവതരിപ്പിക്കുന്നതിലും അദ്ദേഹം സജീവമാണ്.